മരണവുമായിട്ട് അഭിമുഖീകരിക്കുകയാണ്. കുഞ്ഞിന്റെ വേദന കണ്ടിട്ട് ഡോക്ടർ വന്നിട്ട് ഈ കുഞ്ഞിനോട് പറയുന്നു, കുഞ്ഞെ നീ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കുഞ്ഞ് മിഴികൾ തുറന്ന് അടുത്ത് നിൽക്കുന്ന കുഞ്ഞിന്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മ നിങ്ങൾ എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ചിത്രം വരക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പാട്ടുപാടാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കോഫി തയ്യാറാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട്. മമ്മ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രം പഠിപ്പിച്ചില്ല? നിങ്ങൾ എന്നെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രം പഠിപ്പിക്കില്ല? അമ്മയുടെ ഹൃദയം വല്ലാതെ വിഭജിക്കപ്പെട്ടു പോയൊരു നിമിഷമാണിത്. എന്റെ കുഞ്ഞിന് ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഈ പഠിപ്പിക്കലിന്റെ മുഴുവൻ വാല്യൂ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ചില പ്രശ്നങ്ങളുടെ മുമ്പില് ഒന്നുമല്ല എന്നുള്ള അറിവിന് മുമ്പില് ഇവൾക്ക് കരുത്ത് പകരുന്ന പ്രാർത്ഥനാ മന്ത്രം എന്തേ എനിക്ക് ഇവളുടെ കാതുകളിൽ മന്ത്രിക്കാൻ കഴിയാതെ പോയി. കുഞ്ഞുമക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ആദ്യമൊക്കെ അവർക്കൊന്നും മനസ്സിലാവുകയുണ്ടായില്ല, പക്ഷേ ജീവിതത്തിന്റെ ഏതൊക്കെയോ സങ്കീർണമായ വഴികളിൽ ഈ പ്രാർത്ഥനകൾ മാത്രമേ അവർക്ക് കൂട്ടായി ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പ്രാർത്ഥനയെ ആദരിക്കുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടൈം മാസികയിൽ അടുത്ത കാലത്ത് വന്നിരുന്ന സ്റ്റേറ്റ്സിൽ നടന്നൊരു ഗവേഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഹോസ്പിറ്റല് സമാനമായ സിംപ്റ്റംസ് ഉള്ള 20 രോഗികള്, ആർത്രൈറ്റിസ് റുമാറ്റിസ് ഒരു തരം സന്ധിവാതമാണിത്, സമാനമായ സിംപ്റ്റമുള്ള 20 രോഗികള്, 20 രോഗികൾക്കും ഒരേ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇതിൽ 10 പേർക്ക് വേണ്ടി ഇവര് പോലും അറിയാതെ ആരൊക്കെയോ പ്രാർത്ഥിക്കാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗവേഷണം നടത്തിയ ഡോക്ടർമാർ പറയുന്നു, സാധാരണ ഒരു മരുന്നിന്റെ കാലാവധിക്ക് മുമ്പേ തന്നെ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ 10 പേര് സൗഖ്യപ്പെട്ടു വന്ന്, മറ്റുള്ളവർക്ക് നോർമൽ കോഴ്സിന്റെ മെഡിസിൻ ആവശ്യമായിട്ട് വന്നു, അതിനുശേഷവും അത് തുടരേണ്ടതായിട്ട് ചിലർക്കും വന്നു. എവിടെയൊക്കെ പ്രാർത്ഥന തരുന്ന വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ട്. പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സയൻസ് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് കുണ്ടൂരിനടുത്ത് നടത്തിയ അതിരാത്രം എന്ന് പറയുന്നത് കുറെ പേരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവാം. ഹൈന്ദവ യജ്ഞമാണത്, ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിന്നിരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളിലെ യജ്ഞം. അതിനുശേഷം അവിടെ റിസർച്ച് നടത്തിയ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുന്നു, ഇവർ കണ്ടെത്തിയിരിക്കുന്ന 1-2 അനുമാനങ്ങൾ ഇതാണ്. അവിടെ ഈ പ്രാർത്ഥന നടന്നയിടത്തെ ചുറ്റുവട്ടത്തിലുള്ള തെങ്ങുകളുടെ കായ്ഫലം കൂടി വർദ്ധിച്ചു. പ്രാർത്ഥനയുടെ മന്ത്രങ്ങൾക്ക്, പ്രാർത്ഥനയുടെ വൈബ്രേഷൻസിന് ചുറ്റുവട്ടത്തിലുള്ള കോസ്മോസിനെ പോലും പോസിറ്റീവായിട്ട് സ്വാധീനിക്കാനാവും, പ്രപഞ്ചത്തെ പോലും. ഒരു പഴയ ഒരു ഒബ്സർവേഷൻ നമുക്കുണ്ട്, നമ്മുടെ നാട്ടില് ആശ്രമങ്ങളിലായിരുന്നു പണ്ട് ഏറ്റവും നല്ല കായ്ഫലങ്ങളുള്ള വൃക്ഷങ്ങളൊക്കെ, നിറയെ പൂച്ചെടികളൊക്കെ. ഇത് വളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് ഈ ആശ്രമം നൽകുന്നൊരു സെറ്റിംഗ് ഉണ്ട്, പ്രാർത്ഥനയുടെ ഒരു സെറ്റിംഗ്. പ്രധാനപ്പെട്ട മാമ്പഴങ്ങളൊക്കെ വാസ്തവത്തിൽ ആശ്രമങ്ങളിലായിരുന്നു, പ്രയർ മാങ്ങോ എന്നൊക്കെ പറയുന്നത് ആശ്രമങ്ങളിൽ മാത്രം വളർത്തപ്പെട്ടിരുന്നായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് ആശ്രമങ്ങളിൽ മാവുകൾ പൂക്കുന്നില്ല എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രയർ നൽകുന്ന ഒരു വൈബ്രേഷനുണ്ട്, വളരെ പോസിറ്റീവായൊരു വൈബ്രേഷൻസ്, സമസ്ത ലോകത്തെയും ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന, സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു വൈബ്രേഷൻ. പ്രാർത്ഥനകളെക്കുറിച്ച് ചിന്തകൾ അവസാനിക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഭൂമിയിലെ ഒരാളുടെ പ്രാർത്ഥനാ സമ്പ്രദായത്തെ ഒരുവന് പോലും നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞുകൂടാ. ഒരുവൻ നൃത്തം ചവിട്ടുകയാവാം, വേറൊരുത്തിന് ഉറക്കെ സ്തോത്രഗാനങ്ങൾ പാടുകയാവാം, വേറൊരുത്തിന് രൂപത്തിന്റെ മുമ്പിൽ ചുംബിക്കുകയാവാം. ഭൂമിയിൽ ഒരു മനുഷ്യനെങ്കിലും അവന്റെ പ്രാർത്ഥനാരൂപം സഹായമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, സാന്ത്വനമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങളുടെ യുക്തികൾ കൊണ്ട് അതിനെ തള്ളിപ്പറയാതിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ 1-2 പേര് ചോദിക്കുകയുണ്ടായി, ഉറക്കെ സ്തോത്രഗീതങ്ങൾ പാടുന്നതും കരഘോഷം മുഴക്കുന്നതുമൊക്കെ പ്രാർത്ഥനാ സമ്പ്രദായത്തിൽ പെടുന്നതാണോ, ഉചിതമാണോ? ഭൂമിയിൽ ഒരു മനുഷ്യനെങ്കിലും ഉറക്കെ കരഘോഷം മുഴക്കുമ്പോൾ, ഉറക്കെ സ്തോത്രഗീതങ്ങൾ ആലപിക്കുമ്പോൾ മനസ്സിനെ ശാന്തിയിലേക്ക് നയിക്കാനാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനെ തള്ളിപ്പറയാതിരിക്കുക. ദൈവത്തിന്റെ വഴികളെ, ദൈവം പ്രവർത്തിക്കുന്ന വഴികളെ അപഗ്രഥിക്കുവാൻ നമ്മുടെ കുഞ്ഞു യുക്തികളെ ഉപയോഗിക്കാതിരിക്കുക. ഒരുവനെങ്കിലും ഇത് സാന്ത്വനമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ നിസ്സാരമാക്കി കാണാതിരിക്കുക. സെൻ ഗുരുക്കന്മാർ പറയാറുള്ളൊരു വാക്കുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. സെൻ ഗുരുക്കന്മാരെ തന്നെ ബുദ്ധിസ്റ്റ് മിസ്റ്റിക്സ് ആണ് സെൻ ഗുരുക്കന്മാർ. അവർ പറയുന്നത് ഇങ്ങനെയാണ്, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ ഊമയായിരുന്നു, മറ്റൊരാൾ ഗായകനും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഊമ പിന്നീട് പാടാതിരുന്നിട്ടില്ല, ഗായകൻ പിന്നീട് പാടിയിട്ടുമില്ല. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി, ഒരുവൻ ഊമയായിരുന്നു, മറ്റവൻ ഗായകൻ. പ്രാർത്ഥനയ്ക്ക് ശേഷം ഊമ പിന്നീട് പാടാതിരുന്നിട്ടില്ല, ഗായകൻ പിന്നീട് പാടിയിട്ടുമില്ല. അപ്പോൾ ഒരേ എക്സ്പീരിയൻസ് രണ്ടുപേർക്ക് കൊടുക്കുന്നത് രണ്ട് റെസ്പോൺസുകളാണ്. ഊമ പാടാതിരുന്നിട്ടില്ല, ഗായകൻ പാടിയിട്ടുമില്ല. ഒരേ പ്രാർത്ഥനാനുഭവം രണ്ടുപേരെ നയിക്കുന്നത് രണ്ടിടങ്ങളിലേക്കാണ്. എന്നെ അത് നയിക്കുന്നത് മൗനത്തിന്റെ ഒരു ഭൂമിയിലേക്കായിരിക്കാം, മറ്റൊരുത്തിനെ നയിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ ആരവങ്ങളിലേക്കായിരിക്കാം. രണ്ടിനെയും വേ ചെയ്യാനായിട്ട് നമ്മൾ ആരാണ്? നമുക്കറിയാം, നമ്മൾ മരിച്ചുവെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ, ഏറ്റവും അടുത്തൊരു അങ്കിളായിക്കൊള്ളട്ടെ, ഒരു ദിവസം രാവിലെ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ഈ മനുഷ്യൻ വാതിലിന് പുറത്ത് നിൽക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത ഏതൊക്കെയോ ഭാഷകളിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ നാവിറങ്ങിപ്പോവുക. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി, ഒരുവൻ ഊമയായിരുന്നു, മറ്റൊരുവൻ ഗായകനും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഊമ പിന്നീട് പാടാതിരുന്നിട്ടില്ല, ഗായകന്റെ ഗാനം നിലക്കുകയും ചെയ്യുന്നുള്ള ഈ ഒരു സെൻ ഗുരുക്കന്മാർ പറയുന്ന ആശയം ഒന്ന് മനസ്സിൽ വെക്കുക. ആരുടെയും പ്രാർത്ഥനാ സമ്പ്രദായങ്ങളെ ചെറുതെന്ന് വിളിച്ചുകൂടാം. ഒരുവനെങ്കിലും ശാന്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെറുതെന്ന് വിളിച്ചുകൂടാം. പ്രാർത്ഥനകൾക്ക് ശേഷം സംഭവിക്കുന്ന രൂപാന്തരീകരണം എന്ന് പറയുന്നത് വ്യക്തിക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണമാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, വസ്തുതകൾക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണം മാത്രമല്ല എന്ന്. വ്യക്തിക്ക് പുതിയൊരു വിഷൻ കിട്ടുകയാണ്, പുതിയൊരു കാഴ്ചപ്പാട് ലഭിക്കുകയാണ്, പുതിയ ദർശനം ലഭിക്കുകയാണ്. എൻലൈറ്റൻമെന്റ് ശേഷം, വെളിപാടിന് ശേഷം നിനക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു സെൻ മിസ്റ്റിക്കിനോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ബിഫോർ എൻലൈറ്റ്മെന്റ് ഐ വാസ് ചോപ്പിംഗ് വുഡ്, ആഫ്റ്റർ എൻലൈറ്റ്മെന്റ് ഐ ആം ചോപ്പിംഗ് വുഡ്. എൻലൈറ്റ്മെന്റ് മുമ്പായിട്ട്, വെളിപാടിന് മുമ്പായിട്ട് ഞാൻ വിറക് വെട്ടുകയായിരുന്നു, വെളിപാടിന് ശേഷം ഞാൻ വിറക് വെട്ടുകയാണ്. വ്യക്തിക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, പുതിയൊരു വിഷൻ ലഭിക്കുകയാണ്, പുതിയൊരു ദർശനം. പ്രാർത്ഥനയുടെ രൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്തോത്രത്തിന്റെ കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കുക. സ്തുതിയുടെ ഒരു മേലങ്കി അവൻ നമുക്ക് തരുമെന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. സ്തുതിയുടെ മേലങ്കി നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും നിസ്സാരമായ കാര്യത്തിന് പോലും നമ്മൾ പറയാറുള്ള വാക്കാണ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ നടന്നു പോവുകയാണ്, നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൈവശം നിന്ന് ഒരു പെൻസിൽ താഴേക്ക് വീഴുന്നു. സ്കൂൾ യൂണിഫോം അണിഞ്ഞൊരു കുട്ടി ആ പെൻസിൽ എടുത്തിട്ട് അങ്കിൾ ഇതാ പെൻസിൽ എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ നോക്കി പറയുന്നു താങ്ക് യു സോ മച്ച്, നന്ദി കുഞ്ഞെ. എന്നിട്ടും ജീവിതമെന്ന് പറയുന്ന ഈ പാത്രത്തെ, ഈ ചില്ലു പാത്രത്തെ ഉടയാതെ സൂക്ഷിക്കുന്നതിന് മുമ്പിൽ താങ്ക് യു എന്നൊരു വാക്ക്, നന്ദി എന്നൊരു വാക്ക് പറയാതെ പോകുന്നതാണ് ആത്മീയതയിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക്, നന്ദി എന്നൊരു വാക്ക്. ഭൂമി മുഴുവൻ അവന് വേണ്ടി സ്തോത്രഗീതങ്ങൾ പാടുന്നുണ്ട്. ക്രിസ്തുവിന്റെ ആ വാക്കുകൾ ഓർമ്മിക്കുക. അവന് വേണ്ടി സ്തോത്രഗീതങ്ങൾ പാടുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഇവരോട് നിശബ്ദനായിരിക്കാൻ വേണ്ടി പറയുന്ന വലിയൊരു യഹൂദ പണ്ഡിതന്മാർ ക്രിസ്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇവർ നിശബ്ദരാവുകയാണെങ്കിൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ഓശാന പാടും, ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ഓശാന പാടും. ഭൂമി മുഴുവൻ അവന് സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട്, സമസ്ത ലോകവും അവന് വേണ്ടി സംഗീതം മീട്ടുന്നുണ്ട്. അസീസിലെ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കുഞ്ഞു സംഭവം കേൾക്കുക. ഈ മനുഷ്യൻ നടന്നു പോവുകയാണ്, പോകുന്ന വഴിക്ക് ഒരു വൃക്ഷത്തിന് ചാരയിരുന്നുകൊണ്ട് ഒന്ന് മയങ്ങി. ഉണർന്നപ്പോൾ ഈ ചില്ലകളിൽ നിറയെ പക്ഷികൾ ചേക്കേറിയിട്ടുണ്ട്. ഇവൻ ഈ പക്ഷികളോട് പറഞ്ഞു, പക്ഷികളെ, എന്നോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക. പക്ഷികൾ ആ നിമിഷങ്ങൾ തങ്ങളുടെ ചിറകുകളൊക്കെ അടിച്ചുകൊണ്ട് ഇത്രയും നാൾ ആരും കേട്ടിട്ടില്ലാത്ത, ഇത്രയും നാൾ അവ പാടിയിട്ടില്ലാത്ത ഒരു മനോഹര ഗാനവും പാടി ആകാശത്തിലേക്ക് പറന്നു പൊങ്ങി. കിളികൾ ഇങ്ങനെയാണ് അവനെ സ്തുതിച്ചത്. മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ഒരു മുത്തശ്ശി വൃക്ഷമാണ്, ഇല കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു മുത്തശ്ശി വൃക്ഷം. ഇവൻ ഈ വൃക്ഷത്തോട് പറഞ്ഞു, വൃക്ഷമേ, നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. ആ നിമിഷം ഒരു ഇളം കാറ്റ് വീശി പെട്ടെന്ന് ഈ വിഷമൊന്നു ഉലഞ്ഞു. ഇലമൂടുമാറ് ചില്ലമൂടുമാറ് നിറയെ പൂക്കളായി. വൃക്ഷം ഇവനോട് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചത് നിറയെ പൂത്തുലഞ്ഞുകൊണ്ടാണ്. തടാകത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, മത്സ്യങ്ങളെ നിങ്ങൾ എന്നോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക. മത്സ്യങ്ങൾ തടാകത്തിന്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നൃത്തം ചവിട്ടാൻ തുടങ്ങി. ഇവനൊരു ചേരിയിലെത്തുന്നു. ഒരു തകർന്ന കൽബഞ്ചില് ഒരു പാവം വൃദ്ധയിരിപ്പുണ്ട്. ആ വൃദ്ധയോട് ഇവൻ ചോദിച്ചു, അമ്മേ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. ഈ വൃദ്ധ തന്റെ സഞ്ചി തുറന്നു, സഞ്ചിയിൽ നിന്നൊരപ്പമെടുത്തു. ഒരു ചേരി പ്രദേശമാണിത്, സൂര്യസ്നാനം നടത്തുന്ന പുരുഷന്മാരുണ്ട്, വെള്ളം കോരുന്ന സ്ത്രീകളുണ്ട്, ചെളിയിൽ കുരുങ്ങുന്ന കുട്ടികളുണ്ട്. ഈ വൃദ്ധ ഈ അപ്പക്കഷ്ണം എടുത്തിട്ട് ആദ്യം കണ്ട കുട്ടിയുടെ കൈവശം വെച്ചു കൊടുത്തു. കുട്ടി അത് ഭക്ഷിച്ചില്ല. അടുത്ത് കണ്ട കുട്ടിക്ക് കൈമാറി. ആ കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിൽ നിന്ന് പിന്നൊരു പുരുഷനിലേക്ക് പിന്നൊരു സ്ത്രീയിലേക്ക് ഓരോ അപ്പവും കൈമാറും തോറും പിന്നെയും കരങ്ങളിൽ അപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ചേരിയിലെ കരങ്ങളിൽ, ചേരിയിലെ മനുഷ്യരുടെ മുഴുവൻ കരങ്ങളിലും അപ്പമുണ്ട്. പിന്നീട് ഒരു കരം കൊണ്ട് സഹോദരനെ അണച്ചു പിടിച്ചുകൊണ്ട് മറ്റേ കരം ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഫ്രാൻസിസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അവർ ഫാദർ അവർ ബ്രഡ്, ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ അപ്പം. മനസ്സിനിറയെ സ്തോത്രഗീതങ്ങളുമായിട്ടാണ് ഫ്രാൻസിസ് പറയുക, ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ അപ്പം. കിളികൾക്ക് പാട്ട് അവന് വേണ്ടിയുള്ള സങ്കീർത്തനമാണ്. വൃക്ഷം പൂവണിയുന്നത് അവന് വേണ്ടിയുള്ള സങ്കീർത്തനമാണ്. മത്സ്യങ്ങൾ തുള്ളിത്തൊടിക്കുന്നത് അവന് വേണ്ടിയുള്ള സങ്കീർത്തനമാണ്. ഉയർന്ന കരങ്ങളുമായിട്ട് മനുഷ്യൻ ആകാശങ്ങളിലേക്ക് നിൽക്കുന്നത് അവന് വേണ്ടിയുള്ള സങ്കീർത്തനങ്ങളാണ്. നീ നിശബ്ദനാവുമെങ്കിൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി സ്തോത്രഗീതങ്ങൾ പാടും. മനസ്സിൽ മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ഒരു നിമിഷം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 1000 കൃപകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെറുതെ പറയുക, താങ്ക് യു ജീസസ്. സമർപ്പണത്തിന്റെ മറ്റൊരു പ്രാർത്ഥനാരൂപം നമുക്കറിയാവുന്നതാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ നമ്മൾ കാണാറുണ്ട് നിലത്ത് വീണ് കിടക്കുന്ന മനുഷ്യര്. എന്താണ് ഇതിന്റെ പൊരുള്? എന്റെ ഉടല്, എന്റെ ജീവൻ, ഇതിലൂടെ സംക്രമിക്കുന്ന ചോര, എന്റെ ചിന്തകൾ ഒക്കെ നിന്റേതാണ്. മനോഹരമായ ഒന്നാണ് ഈ സാഷ്ടാംഗ പ്രണാമെന്ന് പറയുക. എനിക്കുള്ളതെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ അങ്ങ് സമർപ്പിക്കുന്നു, കാരണം ഇതൊക്കെ നിന്റെ ദാനമാണെന്നുള്ള അറിവ്. ആ ദിവസം ഞാൻ പറഞ്ഞ ജിപ്സി അമ്മയെപ്പോലെ ജനിച്ച കുഞ്ഞിനെ ഈ തില്ലത്തിൽ നിന്ന് വാരിയെടുത്തുകൊണ്ടുപോയി ദേവാലയത്തിന്റെ വടവുകൾ കിടത്തുന്ന ജിപ്സി അമ്മ, ഈ കുഞ്ഞ് എന്റേതല്ല എന്ന് വിളിച്ചു പറയുന്ന ജിപ്സി അമ്മ, ഈ കുഞ്ഞ് നിന്റേതാണെന്ന് വിളിച്ചു പറയുന്ന ജിപ്സി അമ്മ. സമർപ്പണം മനോഹരമായൊരു രൂപമാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ അനുഭവതലമാണ് സമർപ്പണം നമുക്ക് തരിക. കൈവശമുള്ളതൊക്കെ അവന്റെ മുമ്പിൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയുന്നൊരവസ്ഥയില് നമ്മുടെ ആകുലതകൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കുക. എത്രമാത്രം ആകുലതകളാണ് നമ്മൾ കൊണ്ട് നടക്കുക. മനഃശാസ്ത്രത്തില് അകാരണമായ ഭയങ്ങളെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഫോബിയ എന്നാണ്. കാരണമില്ലാത്ത നോൺ പ്രൊപ്പോർഷണേറ്റ് ആയ ഭയങ്ങളാണ് ഫോബിയ എന്ന് പറയുക. നിങ്ങൾ ലിഫ്റ്റ് കയറുകയാണ്, ഈ ലിഫ്റ്റിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ലിഫ്റ്റിൽ പവർ ഫെയിലിയർ ആകുകയെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഉണ്ട്. എന്നിട്ടും ഈ ലിഫ്റ്റ് ഉയരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വല്ലാത്തൊരു ഭയത്തിന്റെ അടിമയായിട്ട് മാറുന്നു. വി കോൾ ഇറ്റ് അക്രോഫോബിയ, ഉയരങ്ങളോടുള്ള ഭയം. അപ്പോൾ ഇതിന് കാരണമില്ല, നിങ്ങളുടെ ഭയം ആനുപാതികവുമല്ല. ഏതാണ്ട് നമ്മുടെയൊക്കെ ആകുലതകൾ ഫോബിയ എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. കാരണമില്ലാത്തതാണ്, ആനുപാതികവുമല്ല. ഒരു മനുഷ്യൻ തന്റെ കുട്ടിയെ കെ ജി ക്ലാസ്സിൽ ചേർത്തതിന് ശേഷം ഗൈഡൻസ് സെന്ററിലോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. എന്തുപറ്റി? ഞാൻ അവനെ സ്കൂളിൽ ചേർത്തു, പക്ഷെ എനിക്ക് ഒരു ഭയം, ഇവനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കാനായിട്ട് എനിക്കാവുമോ എന്നൊരു ഭയം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അപ്പച്ചൻ എത്ര മക്കളുണ്ടായിരുന്നു? 5 പേര്. അപ്പച്ചന്റെ ജോലി എന്തായിരുന്നു? വലിയ ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു ജോലിയും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ വലിയൊരു ജോലിയും ഇല്ലാതിരുന്ന നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളെ 5 പേരെ പഠിപ്പിച്ച് വലിയവരാക്കി. എന്നാൽ അതിനേക്കാൾ സാമ്പത്തിക സുരക്ഷിതം അനുഭവിക്കുന്ന നിങ്ങൾ, അതിനേക്കാൾ വിദ്യാഭ്യാസമുള്ള നിങ്ങൾ, നിങ്ങൾക്കുള്ള ഏക മകനെ സ്കൂളിൽ ചേർത്തിട്ട് ഈ കൌൺസിലിംഗ് റൂമിൽ വന്നുകൊണ്ട് ഇവൻ വലുതാകുന്നവരെ ഇവൻ അഭയം കൊടുക്കാനായിട്ട്, ഇവനെ വളർത്തിയെടുക്കാനായിട്ട് എനിക്കാവുമെന്ന് പറഞ്ഞ് കരയുന്നതിന്റെ പൊരുളെന്താണ്? കോൾ ഇറ്റ് ഫോബിയ, അകാരണമായ ഭയമാണിത്. നല്ലൊരു പങ്കിലും ഇത്തരം ഒരു ഭയം കൊണ്ട് നടക്കുന്നവര് വിദേശ മലയാളികളോ അല്ലെങ്കിൽ വിദേശത്ത് കഴിയുന്നവരാണ്, ഒത്തിരി പേരുകൾ കൊണ്ട് നടക്കുന്നുണ്ട്.